യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം മലയാളികളെ നിരവധി ഇടങ്ങളിലേക്ക് തൻ്റെ യാത്രകളിലൂടെ എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. സഫാരി ടി വി ചാനലിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ യാത്രാ പദ്ധതിയെക്കുറിച്ച് എസ് ബി എസ് മലയാളത്തോട് പങ്കുവയ്ക്കുകയാണ്. അതിലേക്ക് നമസ്കാരം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വെർജിൻ ഗലാക്റ്റിക്കിന്റെ റിച്ചർഡ് ബ്രാൻസൺ ബഹിരാകാശ യാത്ര നടത്തിയത്. അതിൻ്റെ ആ ഒരു പദ്ധതിയുടെ ഭാഗമാകുന്ന കാര്യം താങ്കളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വിശേഷം വെച്ച് തന്നെ നമുക്ക് തുടങ്ങിയാലോ, ഒന്ന് വിശദീകരിക്കാമോ? അത് എത്രമാത്രം ഒരു ആവേശം പകരുന്ന വാർത്തയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം?
ഇത് ഒരു ദിവസം ഉണ്ടായൊരു സംഭവമല്ല. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 15 വർഷമായിട്ട് ഈ ഒരു സംരംഭത്തിന്റെ പിന്നാലെയാണ്. 2007 ഞാൻ വെർജിൻ ഗാലക്റ്റിക്കിന്റെ ഈ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനും കൂടെ എൻറോൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ പല ഘട്ടങ്ങളിലൂടെ കടന്ന് നിരവധി പ്രതിസന്ധികളും വെല്ലുവിളികളും പരാജയങ്ങളും പരിശീലനങ്ങളും ഒക്കെ പിന്നിട്ടാണ് ഇപ്പോൾ ഈ 2021 ആയപ്പോഴേക്കും ടെസ്റ്റ് ഫ്ലൈറ്റുകളെല്ലാം പൂർത്തിയാക്കി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിനുള്ള ലൈസൻസും വാങ്ങി ടെക്നിക്കൽ ക്രൂവും ചെയർമാനായ റിച്ചാർഡ് ബ്രാൻസണും ചേർന്ന് ഈ കഴിഞ്ഞ 11 സ്പേസ് യാത്ര നടത്തിയത്. അതായത് നീണ്ട ഒരു കാലഘട്ടത്തിലെ പരിശീലനങ്ങൾ, ടെസ്റ്റ് ഫ്ലൈറ്റുകൾ, ഇതൊക്കെ ഞങ്ങൾ വിറ്റ്നസ് ചെയ്യായിരുന്നു. പലപ്പോഴും ഇത് നടക്കാതെ പോകുമെന്ന് തന്നെ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് തന്നെ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഭയന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. 2-3 ടെസ്റ്റ് ഫ്ലൈറ്റുകളും പരാജയങ്ങളായി പോയിട്ടുണ്ട്. ചിലത് ക്രാഷ് ഉണ്ടായിട്ടുണ്ട്, പൈലറ്റ്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മരണം ഉണ്ടായിട്ടുണ്ട്. ടെസ്റ്റുകൾ നടക്കുമ്പോൾ റോക്കറ്റ് ഫയറിംഗ് ടെസ്റ്റുകളിൽ പൊട്ടിത്തെറിച്ച് 2-3 ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നീണ്ട ഒരു പ്രോസസ്സ്, 2007 മുതലുള്ള ദീർഘമായ ഒരു പ്രോസസ്സിനെ ഞാനും വിറ്റ്നസ് ചെയ്യായിരുന്നു. വിറ്റ്നസ് ചെയ്യുന്ന പറഞ്ഞാൽ, അന്ന് മുതൽ ഫ്യൂച്ചർ അസ്ട്രോണറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ഇടയ്ക്കിടയ്ക്ക് ഒത്തുചേരലുകളുണ്ട്. എല്ലാ ആഴ്ചയും ബ്രീഫിങ്ങുകൾ ഞങ്ങൾക്ക് അല്ലാതെ തന്നെ ഇമെയിലും മറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെയും വരാറുണ്ട്. സീറോ ഗ്രാവിറ്റി, ജി ടോളറൻസ് പോലുള്ള പരിശീലനങ്ങൾക്ക് ഞങ്ങൾ അമേരിക്കയിൽ തന്നെ പോയി കെനഡി സ്പേസ് സെന്ററിലും ഫ്ലോറിഡയിലെ നാസ്റ്റാർ സെന്ററിലൊക്കെ പരിശീലനം പൂർത്തിയാക്കി. അതുകൂടാതെ തന്നെ വർഷത്തിൽ 1-2 ഞങ്ങൾ എല്ലാവരും ഒത്തുചേരും മൊഹാവി ഡെസേർട്ടിലെ സ്പേസ് പോർട്ടിലും ഒക്കെ ആയിട്ട്, കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും ഒക്കെ ഒത്തുചേരലുകളുണ്ട്. അപ്പോഴൊക്കെ റിച്ചാർഡ് ബ്രാൻസണുമായി ചേരും, ഈ പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കും. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഇത് നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതായത് 2010 or 2012 നടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇത് വളരെ നീണ്ടുപോയി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദീർഘമായ കാത്തിരിപ്പിനൊടുവിൽ എക്സൈറ്റ്മെൻറ്റിൻ്റെ അളവ് ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാമല്ലോ ഇതിങ്ങനെ നീണ്ടുപോയതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ എങ്കിലും ഇപ്പം വളരെ എല്ലാവരും തിരിച്ച് ആ എക്സൈറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ സ്പേസ് ടെസ്റ്റ് ഫ്ലൈറ്റുകളെല്ലാം വിജയമായി, FAA ലൈസൻസ് ലഭിച്ചു എന്ന് വാർത്തയൊക്കെ അറിഞ്ഞപ്പോൾ.
സന്തോഷ്, ശ്രീ സന്തോഷ് കുളങ്ങര യാത്ര, ബഹിരാകാശ യാത്ര ചെയ്യുന്ന പദ്ധതി, അതെപ്പോൾ ഒരു സാധ്യമാകും? അതിനെ എത്രമാത്രം ഒരു അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ മറ്റു പല യാത്രകളും ശ്രീ സന്തോഷ് കുളങ്ങരയുടെ കാണുമ്പോൾ, ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത് യാത്ര പോകുന്നയാൾക്ക് എത്രമാത്രം ഒരു ധൈര്യം ആവശ്യമാണ്, മറ്റുള്ള യാത്രകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് താങ്കൾ?
ബഹിരാകാശ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു സഞ്ചാരം പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ബഹിരാകാശ യാത്ര എന്ന് പറയുന്ന, നമ്മൾ സ്പേസ് ക്രാഫ്റ്റിൽ കയറി ബഹിരാകാശത്തേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ആ പ്രോസസ്സ് മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ 10-15 പ്രോസസ്സിലെ പരിശീലനങ്ങൾ, ഗെറ്റ് ടുഗദറുകൾ റിച്ചാർഡ് ബ്രാൻസണും ആർണോൾഡ് ഷ്വാസ്നേഗറും അവിടുത്തെ ഗവർണർമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ, അതിലെനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ഞാൻ സഞ്ചാരത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉള്ളൊരു പ്രോസസ്സ്, അതായത് ഈ പരിശീലനങ്ങൾ, അതിനുശേഷമുള്ള ഒത്തുചേരലുകൾ, യാത്രയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ, ഹെൽത്ത് പരിശോധനകൾ, അവിടെ അവസാന സ്പേസ് യാത്രയ്ക്ക് വേണ്ടി അവിടെ എത്തുന്നത്, അതിൻ്റെ തലേ ദിവസവും ആ രാത്രികളിലുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ ഇതിലൂടെ എല്ലാം എൻ്റെ പ്രേക്ഷകരെയും കൂടെ കൂടെ കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സ്പേസ് യാത്രയിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ ജസ്റ്റ് സ്പേസിൽ പോയി സ്പേസ് അനുഭവിക്കുക, സീറോ ഗ്രാവിറ്റി അനുഭവിക്കുക എന്നത് മാത്രമല്ല, ഇതിൻ്റെ ഓരോ നിമിഷവും പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക, അതായത് ഒരു പ്രേക്ഷകനും കൂടെ കൂടെ യാത്ര ചെയ്യുന്ന അനുഭവം കൊടുക്കുക. സ്പേസിൽ പോകാൻ പറ്റാത്ത ആളുകൾക്ക് സ്പേസിൽ പോയ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ആ അനുഭവം, എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ യാത്രകൾ. അപ്പം അതിൽ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, എന്താണ് ഇതിൽ ഭയത്തിൻ്റെ എലമെൻ്റ് ഉണ്ടോ? തീരെയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും നാളും നീണ്ടു നിന്ന് തന്നെ ഈ ടെസ്റ്റ് ഫ്ലൈറ്റുകളും പരിശോധനകളും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ലൈസൻസ് കിട്ടാനുള്ള കാലതാമസം ഒക്കെ ഉണ്ടായത് ഇതിന്റെ യാത്ര ഏറ്റവും സേഫാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അത് പലവിധ പരീക്ഷണങ്ങൾ നടത്തി, ശാസ്ത്രലോകം, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ലോകം, ടെക്നീഷ്യന്മാരുടെ വലിയൊരു ലോകം, ഈ മിടുമിടുക്കന്മാരുടെ ഒരു പിന്തുണയോടുകൂടി, അവരുടെ ഫുൾ ടൈം എഫേർട്ടോടുകൂടിയാണ് ഈ ഒരു കാര്യം സാധ്യമാക്കിയിരിക്കുന്നത്. അവരെയൊക്കെ നമ്മൾ വിശ്വസിക്കുക തന്നെയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവരെ ക്രൂവിനെയും ആ എയർലൈനിലെയും അതിന്റെ ടെക്നീഷ്യന്മാരെയും വിശ്വസിക്കുകയാണല്ലോ. അതിനേക്കാൾ കൂടിയ അപകടമൊന്നും ഇതിലും വരാനില്ല.
ശ്രീ സന്തോഷ്, ഇനി ഇതിലേക്ക് ബഹിരാകാശ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമാണോ? എന്നാണ് താങ്കളുടെ യാത്ര, ഏത് റിച്ചർഡ് ബ്രാൻസൺ ഇപ്പോൾ ചെയ്ത യാത്രയുടെ അതേ ഒരു പാറ്റേൺ ആയിരിക്കുമോ, ഏത് രീതിയിലുള്ള യാത്രയായിരിക്കും, എങ്ങനെയായിരിക്കും?
അല്ല, ഈ യാത്രയുടെ സ്വഭാവം റിച്ചർഡ് ബ്രാൻസൺ യാത്ര ചെയ്ത ഏതാണ്ട് സ്വഭാവം തന്നെയായിരിക്കും. പക്ഷെ ഇവരുടെ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സ്പേസ് ടൂറിസ്റ്റ് ആയിട്ടല്ല റിച്ചർഡ് ബ്രാൻസൺ പോയിരിക്കുന്നത്, ടെസ്റ്റ് ഫ്ലൈറ്റിന്റെ ഭാഗമായി പോയിരിക്കുന്നതാണ്. കമ്പനിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്ന ചില സൗകര്യങ്ങളുണ്ട്, ചില ഫെസിലിറ്റികളുണ്ട്, ചില പുറത്തേക്കുള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം ഞങ്ങൾക്ക്, ഞങ്ങൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്പേസ് ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അത് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ യാത്രയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതിന്റെ ചുമതലയുള്ള ആളുകളും റിച്ചാർഡ് ബ്രാൻസണും കൂടിയാണ് ഇത്തവണ പോയത്. അപ്പോൾ ഏതാണ്ട് സമാനമായിരിക്കും ഞങ്ങളുടെ യാത്രയും, പക്ഷേ അതിൽ ചെറിയ വേരിയേഷൻസ്, ഗസ്റ്റിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്പേസ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള യാത്ര എന്ന നിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇവർ സജസ്റ്റ് ചെയ്യുന്ന മാറ്റങ്ങളും അല്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടായേക്കാം. അല്ല, ഇതിന് ഇനി സാങ്കേതികമായി തടസ്സങ്ങളൊന്നുമില്ല. ഇനി ഇത് ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ ഈ യാത്രയിൽ ഇവർക്ക് കിട്ടിയ ചില ഇൻപുട്സ് ഉണ്ട്, അതായത് ഈ യാത്രയിൽ ഉണ്ടായ ചില ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ, അതെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിവരം തന്നിട്ടില്ല. കാരണം ഈ ഫ്ലൈറ്റ് നയിച്ച പൈലറ്റ്സിനും ടെക്നിക്കൽ ക്രൂവിനും മാത്രമേ അതറിയൂ. അപ്പൊ ആ കറക്ഷൻസ് തീർച്ചയായിട്ടും ഇതിൽ കാരി ചെയ്യുന്നുണ്ടാവാം. അതിനെത്ര സമയം വേണ്ടിവരും എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രമാണ്. ബാക്കിയെല്ലാം ലൈസൻസ് എല്ലാം റെഡിയാണ്, ഏത് സമയത്തും യാത്ര ആരംഭിക്കാം. ഇപ്പൊ ഇവരി നടത്തിയ അവസാന ടെസ്റ്റ് ഫ്ലൈറ്റുകളിലെ എന്തെങ്കിലും കറക്ഷൻസും പുതിയ പരിഷ്കാരങ്ങളും വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള താമസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ.
ഓക്കെ, ശ്രീ സന്തോഷ്, ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം കോവിഡിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയായ റിയാസ് മുഹമ്മദ്, ടൂറിസം മന്ത്രി കൂടിയായ റിയാസ് മുഹമ്മദുമായിട്ടുള്ള അഭിമുഖത്തിൽ കേരളത്തിന്റെ തന്നെ ഒരു ടൂറിസത്തിൽ വളരെയധികം ആ രംഗത്ത് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ താങ്കൾ. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചതിൽ ബയോഡൈവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സഞ്ചാരിയുടെ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. ഭക്ഷണം താല്പര്യമുള്ളവരുടെ ഒരു ടൂറിസം കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഹെറിറ്റേജ് മാത്രം താല്പര്യമുള്ള ടൂറിസം താല്പര്യമുള്ള വിഭാഗമുണ്ടാകും. അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം മാറ്റങ്ങൾ നടപ്പിലാക്കാൻ എന്ന് താങ്കൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ പൊതുവായിട്ട് ഏത് തരത്തിലുള്ള ഒരു ടൂറിസത്തിന് വേണ്ടിയാണ് കേരളത്തിലേക്ക് ശരിക്കും വിദേശത്തു നിന്നുള്ളവർ എത്തുന്നത്?
കേരളത്തിൽ നിന്നല്ല, ലോകത്ത് എവിടെയും ഒരു ടൂറിസ്റ്റ് എത്തുന്നത് അവൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ലോകം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മള് ഓസ്ട്രേലിയക്കാരൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ വ്യത്യസ്തമായ ജീവിതവും ഇന്ത്യയുടെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ്. എന്നാൽ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കാണാൻ കേരളത്തിലേക്ക് വരേണ്ട കാര്യമില്ല, കേരളത്തിലേക്ക് മാത്രം വരേണ്ട കാര്യമില്ല. എത്രയോ ലോകരാജ്യങ്ങളിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളും ഈ കേരളത്തിന്റെ സമാനമായ വനപ്രദേശങ്ങളും പർവ്വത പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ കേരളത്തിന്റെ മാത്രമായ ഒരു ജിയോഗ്രഫിക്കൽ പ്രത്യേകത ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നയാഗ്ര ഫോൾസ് പോലെ അല്ലെങ്കിൽ വിക്ടോറിയ ഫോൾസ് പോലെ ഒരു വലിയ ലോകാത്ഭുതമായ ഒരു പ്രദേശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെനിയയിലെ മസായിമാര പോലെ വന്യമൃഗങ്ങളുടെ വലിയൊരു ഒരു കൂട്ടം ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെരങ്കെറ്റി പോലുള്ള വലിയൊരു നാഷണൽ പാർക്ക് ഉണ്ടെങ്കിൽ, തീർച്ചയായും ആളുകളെ ആകർഷിക്കും. അപ്പൊ കേരളത്തിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറയാവുന്നതായ പ്രകൃതി അത്ഭുതങ്ങൾ അധികമില്ല. നമ്മുടെ ഇത് പരിമിതമായ പ്രകൃതി അത്ഭുതങ്ങളെ ഉള്ളൂ എന്ന് ലോകരാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നമുക്ക് യഥേഷ്ടമുള്ളത് നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ പശ്ചാത്തലമാണ്. അതിനെ ഭംഗിയായിട്ട് റാപ്പ് ചെയ്ത് പാക്കേജ് ചെയ്ത് അവതരിപ്പിക്കാൻ നമുക്കൊരു പദ്ധതി വേണം. അത് ഇപ്പോൾ ഉള്ളത് അതുകൂടി അങ്ങ് കാണിച്ചാൽ മതി നല്ലി പറഞ്ഞതിന്റെ അർത്ഥം. പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിലുള്ള ഭക്ഷണവും ഇതൊക്കെ ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ച് അവർ തിന്നാൻ വരും എന്ന് ഒരു കഴിക്കേണ്ടതില്ല. അതിനെ പാക്കേജ് ചെയ്യണം, നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. അതൊരു കലാരൂപമായിട്ട്, അതൊരു ഗംഭീര ഒരു സിനിമയ്ക്ക് ഒരു കഥയുണ്ടാകുമ്പോൾ ആ കഥ ഒരാളിരുന്ന് അങ്ങ് പറയുകയല്ലോ സിനിമ എന്ന് പറയുന്നത്. അതിനെ വിഷ്വലൈസ് ചെയ്യണം, അതിനെ ഷോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണം, അതിന് നല്ല ഗംഭീരമായ വിഷ്വൽ സപ്പോർട്ട് വേണം, മ്യൂസിക്കിന്റെ സപ്പോർട്ട് വേണം, അതിന്റെ ആക്ഷൻ സീനുകൾ ആ മട്ടിലെടുക്കണം എന്ന് പറയുന്നത് പോലെ ഈ ടൂറിസം പ്രോഡക്റ്റുകളെല്ലാം നല്ലൊരു തിരക്കഥ ഒരുക്കി അത് ഗംഭീരമായി പാക്കേജ് ചെയ്ത് ഗംഭീരമായി പ്രസന്റ് ചെയ്യാനുള്ള ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന കലാകാരന്മാരും ആർക്കിടെക്റ്റുകളും വിഷ്വൽ ആർട്ടിസ്റ്റുകളും എല്ലാം ചേർന്ന നല്ല മാനേജ്മെന്റ് വിദഗ്ധരും ഒക്കെ കൂടെ ചേർന്ന ഒരു ടീം വേണം അങ്ങനെ ചെയ്യാൻ. അല്ലാതെ ഞാനീ പറഞ്ഞത് കേട്ടിട്ട് അതുപടി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങല്ല വേണ്ടത്, അതിനെ ഇനി എത്രയോ തവണ ചർച്ച ചെയ്താണ് അതിനെ രൂപാന്തരപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്തിരിക്കുന്ന നിരവധി 130 രാജ്യങ്ങളിലെ യാത്രയിലൂടെ ഞാൻ അങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെയുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലുമുണ്ട്. ഇപ്പൊ സമാനമായ ഒരു സാഹചര്യം വേണമെങ്കിൽ ഈ 130 രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് എത്രയോ ഫുട്ടേജ് അതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതാണ് എന്റെ ഒരു ബിന്ദൽ. അതുകൂടാതെ അതിനുവേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളുണ്ട്. ടൂറിസത്തെ കുറിച്ച് ഞാൻ എപ്പോഴും സമഗ്രമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഏത് രാജ്യത്തേക്ക് ചെന്നാലും. അപ്പൊ ഇതൊക്കെ കേരള ടൂറിസത്തിന് ഉപയോഗപ്പെടുത്താം. അതൊക്കെ ഉപയോഗപ്പെടുത്തിയ ഒരു പുതിയ ഒരു ബ്രാൻഡിങ് കേരള ടൂറിസത്തിന് നടത്തിയെങ്കിൽ മാത്രമേ കേരള ടൂറിസം അടുത്ത ഒരു കാലഘട്ടത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് വളരുകയുള്ളൂ.
സന്തോഷ് ജോർജ് കുളങ്ങര, അതിൽ അഭിമുഖത്തിൽ പറയുന്ന ഒട്ടേറെ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിൽ ഒരു അടിമുടിയുള്ള ഒരു മാറ്റം, പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രസന്റേഷനിലും മറ്റു കാര്യങ്ങളിലും ഈവൻ പൊതുജനത്തിന്റെ ഒരു മനോഭാവത്തിലും നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു ടൂറിസം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജനതയായി മാറുന്ന രീതിയിൽ പരാമർശിച്ച പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു മനോഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് പൊതുവിൽ മലയാളികൾക്ക് താല്പര്യമുണ്ടോ? കേരളം ഒരു ടൂറിസം, പൂർണ്ണമായിട്ടും ടൂറിസം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാകുന്നതിൽ എത്രമാത്രം താല്പര്യം, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും?
കേരളത്തിന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സുള്ള ജനങ്ങളുണ്ട്. പക്ഷെ മലയാളികളെ എപ്പോഴും ഏത് കാര്യത്തിലും പിന്നോട്ടടിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. നമ്മളിപ്പോൾ വിദേശത്ത് ജീവിക്കുമ്പോഴും അത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ വ്യവസായങ്ങൾ വലിയ തോതിൽ വരാത്തതിൻ്റെയും ടൂറിസം വലിയ തോതിൽ വികസിക്കാത്തതിൻ്റെയും ഒക്കെ കാരണം എന്താണ്? മലയാളിയുടെ ഒരു മനോഭാവമുണ്ട്, ഞാൻ എല്ലാം അറിയുന്ന ഒരാളാണ്, എന്നെയൊക്കെ കൂടുതൽ അറിവുള്ള ഒരാൾ ലോകത്തില്ല എന്നൊരു ഒരു ചിന്ത മനസ്സിലുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഇനിയും നമ്മൾ പഠിക്കാനുണ്ടെന്നുള്ളൊരു മനോഭാവം സാധാരണ പൗരന്, ഇപ്പം നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ പോലും അയാൾക്കെല്ലാം അറിയാമെന്നൊരു ഭാവം വെച്ച് പുലർത്തുന്നത്. കാരണം അതാണ് കേരളത്തിന്റെ ഒരു പ്രഭുത്വ സമൂഹം നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകുന്ന. അത് കുറെ കാര്യമുണ്ട്, നമ്മൾ പഴയ മറ്റു പല ലോകരാജ്യങ്ങളെ പോലെയല്ല ദിവസവും പത്രം വായിക്കാറുണ്ട്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യാറുണ്ട്, സാമാന്യ ബുദ്ധിയുണ്ട്, യുക്തിബോധമുണ്ട്, ഇതൊക്കെ ശരിയാ. അതുകൊണ്ടുണ്ടായ ഒരു ഭാവമാണ് ഞാൻ എനിക്കിതെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നൊരു മനോഭാവം മലയാളിക്കുണ്ട്. അത് ഇവിടെ മാത്രമല്ല, എവിടെ ചെല്ലുന്ന മലയാളിക്കും അതുണ്ട് താനും. പക്ഷേ ലോകം കണ്ടൊരു മലയാളിക്ക് അറിയാം നമുക്ക് ഇനിയും പഠിക്കാനുണ്ടെന്ന്. അപ്പൊ ഇനിയും പഠിക്കാനുണ്ടെന്നൊരു മനോഭാവത്തോടുകൂടി നമ്മുടെ ടൂറിസത്തെ ആണെങ്കിലും നമ്മുടെ വ്യവസായ നയത്തെ ആണെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോളിസികളെ കുറിച്ചാണെങ്കിലും നമ്മുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്ന രീതിയാണെങ്കിലും നദികളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന രീതിയാണെങ്കിലും ഇനിയും നമുക്ക് പഠിക്കാനുണ്ടെന്നൊരു മനോഭാവം ഉണ്ടാക്കിയാൽ കേരളത്തിന് മാറാവുന്നതേ ഉള്ളൂ. അത് കമ്മ്യൂണിക്കേഷനിലൂടെ, മാധ്യമങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഒക്കെ അവരിൽ അത്ഭുതം ഉണ്ടാക്കണം. അതായത് ഇതൊന്നും ഞാനിതുവരെ മനസ്സിലാക്കിയിരുന്നില്ലല്ലോ എന്ന് അവർക്ക് തോന്നുന്ന മട്ടിലേക്ക് ഒരു കാര്യം അവതരിപ്പിക്കണം. അപ്പോഴേ ഈ മനോഭാവം മാറുള്ളൂ. അല്ലാതെ ഇവരെക്കാൾ വിവരം കുറഞ്ഞ ഒരു ഭരണാധികാരിയോ ഇവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാള് ഒരാശയവുമായിട്ട് ഒരാളോ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കൂടുതൽ തോന്നുക ഇത് എന്നേക്കാൾ മണ്ടറാണ് ഈ പദ്ധതിയായിട്ട് നടക്കുന്നതെന്നാണ് തോന്നുക. അപ്പോ അവരുടെ മുകളിലുള്ള ഒരാശയം, അവരുടെ തലയിൽ ഇതുവരെ ഉദിക്കാത്ത ഒരാശയം അവതരിപ്പിക്കുന്ന ഒരാളെ മാത്രമേ അവർ ആദരവോടെ കാണുള്ളൂ. അങ്ങനെ ആദരവോടെ കാണുന്ന ആളുകൾ കൂടുതൽ ഉണ്ടാവുകയും അത്തരം ആശയങ്ങൾ അവരിലേക്ക്, സാമാന്യ ജനത്തിലേക്ക് കൂടി എത്തിക്കുകയും അതിൽ അവരിൽ അത്ഭുതം ഉണ്ടാക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ ഈ മനോഭാവം മാറുള്ളൂ. ഈ അത്ഭുതം സൃഷ്ടിക്കുക, ആളുകളുടെ മനസ്സിൽ അത്ഭുതം സൃഷ്ടിച്ചു കഴിഞ്ഞ് മാത്രമേ അവർക്ക് ഒന്നിനോട് വിധേയത്വം ഉണ്ടാക്കാൻ കഴിയൂ.
കോവിഡിന്റെ ഒരു സാഹചര്യമായതുകൊണ്ട് ഇപ്പോൾ പ്രാദേശികമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലത്തെ യാത്രകളൊക്കെ പ്രാദേശികം മാത്രമാണ്, രാജ്യാന്തര തലത്തിലുള്ള യാത്രകളെല്ലാം മുടങ്ങിയിരിക്കുന്നു. കോവിഡിന് ശേഷം ഈ ഒരു സഞ്ചാരത്തിന്റെ രീതിയിൽ കൂടുതൽ സഞ്ചരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കുമോ ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള യാത്രകൾക്ക് പ്രാധാന്യം കൂടുമോ, എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ, അതേക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക?
കോവിഡിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ കോവിഡിന്റെ വാക്സിൻ ഫലപ്രദമാകുക എന്നത് പ്രധാന കാര്യമാണ്. രണ്ട്, ലോകത്തെ എത്ര ശതമാനം ആളുകൾ ആ വാക്സിൻ എടുത്തു കഴിഞ്ഞു എന്നതും പ്രധാനമാണ്. അതില്ലെങ്കിൽ വീണ്ടും വീണ്ടും പല പല തരംഗങ്ങളായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയാണ് ഇതുവരെയുള്ള ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാ മനുഷ്യരിലും യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. കേരളത്തിലാണെങ്കിൽ ഈ കോവിഡിന് തൊട്ട് മുമ്പ് 2018-ലും 2019-ലും ഒക്കെ യുവതലമുറ വലിയ തോതിൽ യാത്രകൾ ആരംഭിച്ച് വലിയൊരു തരംഗം യാത്രകൾ ഉണ്ടായി വന്ന സമയത്താണ് അതിനെല്ലാം കർട്ടൻ ഇട്ടുകൊണ്ട് ഈ കോവിഡ് വരുന്നത്. അപ്പൊ ലോകം മുഴുവൻ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സ്വന്തം നാടല്ലാതെ മറ്റൊരു നാട് കാണാനായിട്ട് പോകണമെന്ന്. അതിൽ ഏറ്റവും ദീർഘമായ യാത്രകളാണ് എല്ലാ മനുഷ്യന്റെയും സ്വപ്നം. ചെറിയ യാത്രകളല്ല, ചെറിയ യാത്രകൾ വലിയ യാത്രകൾ സാധ്യമാകാതെ വരുമ്പോഴാണ് ചെറിയ യാത്രകളിലേക്ക് നമ്മൾ ഒതുക്കുന്നത്. ഏറ്റവും വിചിത്രമായ കാഴ്ചകളിലേക്ക്, ഏറ്റവും അകലെയുള്ള കാഴ്ചകളിലേക്ക്, ഏറ്റവും അത്ഭുതങ്ങളിലേക്ക് ഒക്കെ പോകാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കോവിഡ് വാക്സിൻ ഫലപ്രദമാവുകയും അത് പരമാവധി ആളുകളിലേക്ക് എത്തുകയും ചെയ്താൽ മനുഷ്യന്റെ ഈ കഴിഞ്ഞ 2 കൊല്ലമായി അടക്കി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം എനിക്ക് തോന്നുന്ന കയറ് പൊട്ടിച്ച് പറക്കുക തന്നെ ചെയ്യും, മനുഷ്യൻ പൂർവാധിക ശക്തിയോടെ കാഴ്ചകളിലേക്ക് സഞ്ചരിക്കുക തന്നെ ചെയ്യും.
ഓസ്ട്രേലിയൻ യാത്രകളിൽ എത്ര പ്രാവശ്യം ഓസ്ട്രേലിയയിലേക്ക് വന്നിരുന്നു? കെയ്ൻസ് ആയിരുന്നു തോന്നുന്നു, കെയ്ൻസിലേക്കുള്ള യാത്രയെ കുറിച്ചുള്ള വിവരണമാണ് ഞാൻ കണ്ടത്. അതുകൂടാതെ മറ്റൊരു യാത്ര ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്?
ഞാൻ ഈ കഴിഞ്ഞ വർഷം, അതായത് 2020 ഓസ്ട്രേലിയയിലേക്ക് ഒരു യാത്രയ്ക്ക് പദ്ധതി ഇട്ടിരിക്കുമ്പോഴാണ് കോവിഡ് തീവ്രമായത്. അതല്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ യാത്ര ഞാൻ ഓസ്ട്രേലിയയുടെ ഉൾനാടുകളിലൂടെ ദീർഘമായ ഒരു യാത്രയ്ക്ക് പദ്ധതി ഇട്ടു. അവിടെ ചില മലയാളികൾ എന്നെ അവിടേക്ക് ക്ഷണിക്കുകയും അവരുടെ ചില സഹായം ഈ യാത്രകൾക്ക് ഓഫർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിലൂടെ കാണാത്ത നാടുകളിലൂടെ ദീർഘമായ മധ്യഭൂപ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും അധികം താമസിയാതെ ഈ കോവിഡിന്റെ യാത്രാ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം സഞ്ചരിക്കാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് മിക്കവാറും ഓസ്ട്രേലിയ തന്നെയായിരിക്കും.
ശ്രീ സന്തോഷ് കുളങ്ങര, വളരെയധികം നന്ദി ഇത്രയും സമയം SBS മലയാളത്തോട് സംസാരിച്ചതിന്. അതുകൂടാതെ ബഹിരാകാശത്തേക്കുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം യാത്ര സാധ്യമാകുമ്പോൾ അത് ഓരോ മലയാളിക്കും അഭിമാനവും അതുപോലെ തന്നെ ഒരു വേറിട്ട അനുഭവമായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു.
താങ്ക് യു.